പാഠം 10 സീറോ മലബാർ സഭയും പ്രേഷിത പ്രവർത്തനങ്ങളും. ബെഥാനിയയിലെ ലാസർ ഈശോയുടെ ഉറ്റ സുഹൃത്തായിരുന്നു. ലാസർ രോഗിയായി തീർന്ന വിവരം സഹോദരിമാർ അവിടുത്തെ അറിയിച്ചു. എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈശോ ബെഥാനിയയിലേക്ക് പോയത്. പോകുന്നതിനു മുമ്പായി ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. അപ്പോൾ തോമ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. യോഹന്നാൻ 11:11-16 വാക്യങ്ങൾ. യൂതന്മാരാൽ വധിക്കപ്പെടുമോ എന്ന ആശങ്ക ശിഷ്യഗണത്തെ മുഴുവൻ ഗ്രസിച്ചിരുന്നപ്പോഴാണ് തോമാസ് ലീഹായുടെ ഈ പ്രഖ്യാപനം. തോമാസ് ലീഹായിൽ നിറഞ്ഞു നിന്ന ഈ ധൈര്യം ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷവും അദ്ദേഹം പ്രകടമാക്കി. വിദൂരസ്ഥമായ ഭാരതത്തിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായി കടന്നു വരാൻ തോമാസ് ലീഹായെ സഹായിച്ചത് ഈ ധൈര്യമാണ്. മാർത്തോമാസ് ലീഹായുടെ സുവിശേഷ പ്രഘോഷണ ഫലമായി രൂപപ്പെട്ട ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ശക്തിയാർജിച്ചു വളർന്നു. മാർത്തോമ നസ്രാണികൾ എന്ന് അവരറിയപ്പെട്ടു. സഭയുടെ സ്ലൈഹിക ഉത്ഭവത്തെ പറ്റി നല്ല ബോധ്യമുള്ളവരാണവർ. സ്ഥാപക സ്ലീഹായുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഏക സഭയാണിത്. മറ്റുള്ള സ്ലൈഹിക സഭകൾ അറിയപ്പെടുന്നത് അവയുടെ ഉത്ഭവ സ്ഥലം കേന്ദ്രീകരിച്ചാണ്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ പ്രേഷിത സ്വഭാവം. മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടേതായ സുവിശേഷ വൽക്കരണ ശൈലി ഉണ്ടായിരുന്നു. ഭൂരിഭാഗം വരുന്ന മറ്റു മതസ്ഥരുടെ ഇടയിൽ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിനും അതിനെ സാക്ഷ്യം വഹിക്കുന്നതിനുമായിരുന്നു അവർ മുൻതൂക്കം കൊടുത്തിരുന്നത്. ബലപ്രയോഗത്താലോ നിർബന്ധത്താലോ ആരുടെയും മേൽ തങ്ങളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിച്ചില്ല. ധാർമ്മികമായി ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സമൂഹം എന്ന നിലയിൽ അവർ ബഹുമാനിതരായിരുന്നു. തങ്ങൾ ജീവിച്ച സമൂഹത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഇതര മതസ്ഥർ പോലും മാർത്തോമ നസ്രാണികളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. മാർത്തോമ നസ്രാണികൾ തങ്ങളുടെ വിശ്വാസാധിഷ്ഠിതമായ ജീവിതം കൊണ്ട് സുവിശേഷത്തിന്റെ പ്രേഷിതരായിരുന്നു. ഭാരതത്തിൽ നിന്നും ചൈന വരെ മിഷണറിമാർ പോയിരുന്നതായി പാരമ്പര്യമുണ്ട്. എന്നിരുന്നാലും പുരാതന കാലം മുതൽ ഇവിടെ നിലനിന്നിരുന്ന വിവിധ മതവിശ്വാസങ്ങൾ, ഭാരത സംസ്കാരത്തിന്റെ മതസഹിഷ്ണുതാ മനോഭാവം, ജാതി വ്യവസ്ഥകൾ തുടങ്ങിയവയെല്ലാം മാർത്തോമ ക്രിസ്ത്യാനികളുടെ പ്രേഷിത പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല. 16-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ മിഷണറിമാരുടെ ആഗമനത്തോടുകൂടിയാണ് ഭാരതത്തിലെ പ്രേഷിത പ്രവർത്തനങ്ങൾ ഗണ്യമായ രീതിയിൽ സജീവമായത്. എന്നാൽ പിന്നീടുണ്ടായ ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സീറോ മലബാർ സഭാമക്കൾക്ക് സ്വന്തം സഭയിൽ നിന്നുകൊണ്ട് പ്രേഷിത പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത അവസ്ഥ സംജാതമായി. പ്രേഷിത ദൈവവേളികളുടെ കാര്യത്തിൽ ക്രമാനുഗതമായ വളർച്ച സീറോ മലബാർ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. സീറോ മലബാർ സഭയിൽ നിന്ന് ധാരാളം പേർ വൈദികരാകാനും സമർപ്പിത ജീവിതം നയിക്കാനും മുന്നോട്ട് വന്നു. അവർ ലത്തീൻ രൂപതകളിലും ലത്തീൻ സമർപ്പിത സമൂഹങ്ങളിലും അംഗങ്ങളായി പ്രേഷിത ശുശ്രൂഷ ചെയ്തു. ഇപ്രകാരം പാശ്ചാത്യ സഭയുടെ പ്രേഷിത സംരംഭങ്ങൾക്ക് ആളും അർത്ഥവും നൽകി നേതൃത്വം നൽകിയത് ഒരു പരിധിവരെ ഇവിടുത്തെ മാർത്തോമ ക്രിസ്ത്യാനികളാണ്. ഇവിടെ സ്ഥാപിക്കപ്പെട്ട നിരവധിയായ സന്യാസ സമൂഹങ്ങളിലും പ്രേഷിത സംഘങ്ങളിലും 70% അംഗങ്ങളും സീറോ മലബാർ സഭയിൽ നിന്നുള്ളവരായിരുന്നു. അവർ ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും സമർപ്പിത ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷികളായി. സീറോ മലബാർ സഭയും കുടിയേറ്റങ്ങളും. 16-ാം നൂറ്റാണ്ട് വരെ മാർത്തോമ നസ്രാണികൾക്ക് ഭാരതം മുഴുവൻ സഭാപ്രവർത്തനങ്ങൾ ചെയ്യാൻ അധികാരമുണ്ടായിരുന്നു. സഭയുടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആർച്ച് ഡീക്കൻ ഇന്ത്യ മുഴുവന്റെയും ആർച്ച് ഡീക്കനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പാശ്ചാത്യ മിഷണറിമാരുടെ ആഗമനത്തോടുകൂടി ഈ അധികാരമൊക്കെയും നഷ്ടപ്പെട്ടു. മാർത്തോമ നസ്രാണികളുടെ നിരന്തരമായ അഭ്യർത്ഥനകൾ പരിഗണിച്ച് 1923 ഡിസംബർ 21-ാം തീയതി 11-ാം പിയൂസ് മാർപ്പാപ്പ സീറോ മലബാർ ഹയറാർക്കി പ്രത്യേക ഭരണ സംവിധാനം സ്ഥാപിച്ചുവെങ്കിലും സഭയുടെ പ്രവർത്തന മേഖല വടക്ക് ഭാരതപ്പുഴയ്ക്കും തെക്ക് പമ്പാ നദിക്കും ഇടയിലായി പരിമിതപ്പെടുത്തി. അധ്വാനശീലരായ മാർത്തോമ ക്രിസ്ത്യാനികൾ പുതിയ ജീവിത മേഖലകൾ തേടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കേരളത്തിന് പുറത്തേക്കും ധാരാളമായി കുടിയേറിയിരുന്നു. ഇപ്രകാരം കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലുമായി കുടിയേറിയവർക്ക് ആ ഭാഗങ്ങളിൽ ഇടവകകളോ രൂപതകൾ തന്നെയോ സ്ഥാപിച്ചുകൊണ്ട് അജപാലിന് ശുശ്രൂഷ നൽകുവാൻ സീറോ മലബാർ സഭയ്ക്ക് ചുമതലയുണ്ട്. ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം അവന്റെ മാതൃസഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. ആ വ്യക്തിസഭയുടെ ആരാധനക്രമത്തിൽ നിന്നാണ് അവന്റെ വിശ്വാസ ജീവിതത്തിനാവശ്യമായ അധ്യാത്മികത ലഭിക്കുന്നത്. അതിനാൽ ഓരോ വ്യക്തിസഭയ്ക്കും ആ സഭയിലെ അംഗങ്ങൾ പാർക്കുന്നിടങ്ങളിലെല്ലാം അജപാലിന് ശുശ്രൂഷ നൽകാൻ കടമയുണ്ട്. പൗരസ്ത്യ സഭകളെ കുറിച്ചുള്ള ഡിക്രിയിൽ സഭ ഇക്കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നു. ലോകമാസകലമുള്ള ഓരോ പ്രത്യേക സഭയെയും സംരക്ഷിക്കാനും വളർത്താനും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വിശ്വാസികളുടെ ആധ്യാത്മിക നന്മയ്ക്കു വേണ്ടി ആവശ്യമാകുന്നിടത്തെല്ലാം ഇടവകകളും അവരുടെ സ്വന്തം ഹയറാർക്കിയും സ്ഥാപിക്കണം. ഓരോ വ്യക്തി സഭയ്ക്കും തന്റെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായി ദൈവവചനം പ്രഘോഷിക്കുന്നതിനും സ്വയം ഭരണാധികാര സംവിധാനങ്ങൾ സ്ഥാപിച്ച് വളരുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട് എന്ന് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു. ഈ ഉദ്ദേശത്തോടുകൂടി മലബാർ പ്രദേശത്ത് കുടിയേറിയ സീറോ മലബാർ സഭാംഗങ്ങൾക്കായി 1953 തലശ്ശേരി രൂപത സ്ഥാപിച്ചു. 1955 ചങ്ങനാശ്ശേരി രൂപതയുടെ അതിർത്തി കന്യാകുമാരി വരെയും തൃശൂർ രൂപതയുടെ അതിർത്തി കോയമ്പത്തൂർ രൂപത പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയും തലശ്ശേരി രൂപത, മൈസൂർ, മംഗലാപുരം എന്നീ രൂപത പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയും വിപുലമാക്കി. ജോലി തേടി ഭാരതത്തിലെ വിവിധ നഗരങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും കുടിയേറിയവരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ പ്രത്യേക സംവിധാനങ്ങളില്ലായിരുന്നു. അതത് സ്ഥലങ്ങളിലുള്ള ലത്തീൻ രൂപതകളിലെ ഇടവകകളിൽ പങ്കുചേർന്ന് അവരും ജീവിച്ചു. അവർക്ക് പരിചയമില്ലാത്ത ആരാധനാ ക്രമരീതികളാണ് അവർ പരിശീലിച്ചു പോന്നത്. ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി 1988 April 30 മുംബൈ, പൂന, നാസിക് എന്നീ പ്രദേശങ്ങളിൽ വസിക്കുന്ന മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കല്യാൺ രൂപതയും ഭാരതത്തിന് വെളിയിൽ അമേരിക്കയിലെ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി 2001 ചിക്കാഗോ രൂപതയും 2012 ഫരീദാബാദ് രൂപതയും 2014 ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയും സ്ഥാപിതമായി. ഭാരതത്തിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ ഇന്നും സീറോ മലബാർ സഭാ വിശ്വാസികൾ തങ്ങളുടെ ആരാധനാ ജീവിതം കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. അതിനാൽ ഭാരതത്തിൽ ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലും ഭാരതത്തിന് വെളിയിലുള്ള വിവിധ രാജ്യങ്ങളിലും അജപാല്യ ശുശ്രൂഷ സംവിധാനങ്ങളോ ആവശ്യമെങ്കിൽ സീറോ മലബാർ രൂപതകൾ തന്നെയോ സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. സഭയുടെ മിഷൻ രൂപതകൾ. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അക്രൈസ്തവ സഹോദരങ്ങളുടെ ഇടയിൽ പ്രേക്ഷിത വേല ചെയ്യുവാൻ സീറോ മലബാർ സഭാ മക്കൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഈ ആഗ്രഹം പരിശുദ്ധ പിതാവിനെ നിരന്തരമായി സീറോ മലബാർ സഭാ നേതൃത്വം അറിയിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായി ചാന്ത, ഉജ്ജൈൻ, സത്ന, സാഗർ, ജഗദൽപൂർ, ബിജ്നോർ, രാജ്കോട്ട്, ഗോരഖ്പൂർ, തക്കല, അദിലാബാദ് എന്നീ മിഷൻ രൂപതകൾ സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ചു. എന്നാൽ സഭയുടേതായ സ്വന്തം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്താൻ ഇനിയും മിഷൻ രൂപതകൾ ലഭിക്കേണ്ടതുണ്ട്. പ്രവർത്തനം 1. സീറോ മലബാർ സഭയുടെ മിഷൻ രൂപതകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തി എഴുതുക. ആ രൂപതകളെ എങ്ങനെ സഹായിക്കാമെന്ന് ചർച്ച ചെയ്യുക. പ്രധാന മിഷൻ പ്രവർത്തന ശൈലി. ജീവിത സാക്ഷ്യമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ഒന്നാമത്തെ മിഷൻ പ്രവർത്തനം. ആഴത്തിൽ വേരോടിയ വിവിധ മതപാരമ്പര്യങ്ങൾ പിന്തുടരുന്ന വിശ്വാസികളുള്ള ഭാരതത്തിൽ ക്രിസ്ത്യാനികളുടെ സ്നേഹ ജീവിതമാണ് ഈശോയെ പ്രഘോഷിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗം. മതസംവാദമാണ് മറ്റൊരു മാർഗം. ഭാരതത്തിലെ ക്രൈസ്തവരുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ ഒരു സംവാദ ജീവിതം നിലനിന്നിരുന്നു. സംവാദത്തിലൂടെ സഭ മറ്റു മതാനുയായികളുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ മനസ്സിലാക്കുകയും ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ദൈവാനുഭവത്തിൽ പങ്കുചേരാൻ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രേക്ഷിതൻ ചുറ്റുമുള്ള ജനങ്ങളുമായി നല്ല ബന്ധത്തിൽ ജീവിക്കുകയും എതിരാളികളെ പോലും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ സന്നദ്ധനായിരിക്കുകയും വേണം. ക്രൈസ്തവർ മറ്റ് മതാനുയായികളോടൊത്ത് സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നു. ഇതിലൂടെ നമ്മുടെ വിശ്വാസവും ദൈവാനുഭവവും അവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം. ഭാരതീയ സീറോ മലബാർ പാരമ്പര്യങ്ങളിൽ താപസവൃത്തിക്കും ആശ്രമ ജീവിതത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിനാൽ സീറോ മലബാർ സഭയിലെ സമർപ്പിതർ മറ്റുള്ളവരിൽ ഭക്തിതീക്ഷ്ണത ഉണർത്തുവാൻ കഴിയുന്ന സുവിശേഷ പ്രഘോഷകർ കൂടിയായിരിക്കണമെന്ന് സഭ ആഹ്വാനം ചെയ്യുന്നു. പ്രവർത്തനം 2. സീറോ മലബാർ സഭയുടെ ഏതെങ്കിലും ഒരു മിഷൻ രൂപതയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പോൾ ആറാമൻ പാപ്പയുടെ സുവിശേഷ പ്രഘോഷണം ഇന്ന് എന്ന പ്രബോധന രേഖയിൽ വളരെ പ്രാധാന്യത്തോടെ പ്രതിപാദിച്ചിരിക്കുന്ന പ്രാദേശിക ആരാധന സമൂഹങ്ങൾക്ക് രൂപം നൽകുന്നതിന് നമ്മുടെ പ്രേക്ഷിതർ ശ്രദ്ധിക്കണം. ദൈവവചനം ശ്രവിക്കുന്നതിനും അതേപറ്റി ധ്യാനിക്കുന്നതിനും കൂദാശകൾ സ്വീകരിക്കുന്നതിനും സ്നേഹവിരുന്നിൽ പങ്കുകൊള്ളുന്നതിനും ഈ സമൂഹങ്ങൾ ഒന്നിച്ചു കൂടണം. ഓരോ പ്രദേശത്തിന്റെയും സംസ്കാരത്തിന് അനുരൂപമായ പ്രേക്ഷിത പ്രവർത്തന ശൈലിയാണ് സഭാമക്കൾ സ്വീകരിക്കുന്നത്. ഇപ്രകാരം വ്യത്യസ്തങ്ങളായ ശൈലികളിലൂടെ സീറോ മലബാർ സഭ തന്റെ പ്രേക്ഷിത മുന്നേറ്റം തുടരുന്നു. സഭയുടെ ഈ പ്രേക്ഷിത മുന്നേറ്റത്തെക്കുറിച്ച് അഭിമാനിക്കുകയും നമ്മാലാവും വിധം അതിൽ സഹകരിക്കുകയും ചെയ്യാം.